ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ, ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാവുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴിരട്ടിയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയതീരത്തിലോ നദീതീരത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവനിവരേക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൽ വിലമതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ധാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശി അർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിന് ഭിഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. മരണമേ തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര രോചകമാണ്. മരണമേ ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത്. അത്യുന്നതിന്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും? ആയുസ് 10ഓ 100ഓ 1000ഓ വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപിയുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപിയുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യം നിന്നയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപിയുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ. എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവീൻ. നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ്. വിട്ടിത്തം മറച്ചു വെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നവൻ നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിന്റെയോ മാതാവിന്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക. പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക. ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക. സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യ അഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവിടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടി ഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ കുറ്റം വിധിക്കുക. പങ്കാളിയും സഹയാത്രിയനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നല്ലത് നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വഹിക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവനെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലപ്പെടുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യ അപമാനിതനുമാക്കും. ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിന്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രയവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിനെ മറന്നിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം! അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്! അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോടുള്ള വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ഒന്നും മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്കു കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേദം കൂട്ടുന്നു. ദൈവമേ സ്തുതി യോഗ്യമാന്നു പാറയ്ക്കുമോർ.
പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗദോഷ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകുന്ന ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഇതിന് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനം അത്ര പോലത്താപ്പിയെന്ന തിരുമനസിനെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ദിനതരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിനാർത്ഥം അകത്തും പുറത്തുമുള്ള എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോർജ് അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 334 ഗീതം നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവിനെ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദുരിതത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ഓരോ നിമിഷവും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. നാം എവിടെയായിരുന്നാലും അവിടെ നമ്മോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തെ തിരിച്ചറിയുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ശുശ്രൂഷയാണ്. പ്രപഞ്ചത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ അനുസ്യൂതം ചരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം.
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെട്ടി കടരാതെ ഇടകുമ്പോൾ അടരുമ്പോ മറപറ്റി അണയുമഞ്ചാരേ. കരതെട്ടി കടരാതെ ഇളകുമ്പോൾ അടരുമ്പോ മറപറ്റി അണയുമഞ്ചാരേ. കരുന്ന തോണിയിലും മാഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. കരുന്ന തോണിയിലും മാഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാക്കും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയർത്തിൽ ഉറങ്ങിയിടും കരുക്കളിലൊടിയുമ്പോ ഉയർന്നെന്നെ കിണിക്കിടും സ്നേഹം. ഉയരത്തിൽ ഉലകീടും കരുക്കളിയിലൊളിക്കുമ്പോ ഉയർന്നെന്നെ കെണിക്കീടും സ്നേഹം. കരിഞ്ഞന്റെ വിരുന്നീലും അടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. കരിഞ്ഞന്റെ വിരുന്നീലും അടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനം നൊന്തു കണ്ടോ നീ തരംഗമായി തൂകുമ്പോ കനമുള്ളൻ പാപങ്ങൾ മായ്ക്കും. മനം നൊന്തു കണ്ടോ നീ തരംഗമായി തൂകുമ്പോ കനമുള്ളൻ പാപങ്ങൾ മായ്ക്കും. മനം മാറ്റും ശുദ്ധമായി ഇവം പോലെ വെണ്മയ കനിവുള്ള നിത്യേനാം ദൈവം.
മനമാറ്റം ശുദ്ധമായി ഹിമം പോലെ വെണ്മയ കനിവുള്ള നിത്യമാം ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം മതിർമാറ്റി വിളവേക്കാഴവാനെത്തുമ്പോൾ കതിർ കൂട്ടി വിരിയോതും നേരം മതിർമാറ്റി വിളവേക്കാഴവാനെത്തുമ്പോൾ കതിർ കൂട്ടി വിരിയോതും നേരം അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം
പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സ്തുതി
തന്നെ ആമീൻ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി
നാമത്തിൽ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ
ഞങ്ങളോട്
കാരണം ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക്
വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവനെ
ഞങ്ങളോട്
കാരണം ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുതുടങ്ങിയപ്പെട്ടവൻ
ഞങ്ങളോട്
കാരണം ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളിൽ ശുശ്രൂഷകളെ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി
ഭാവികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ
ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
നാം പരിശുദ്ധപ്പെടണമേ
രാജ്യം
പറയണമേ നിന്റെ സ്വർഗത്തിലെ
ഭൂമിയിലും
ആകണമേ
ഞങ്ങൾക്ക് ആവശ്യം കയറണമേ
അവിടെ
കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചേ കടങ്ങളും പാപം
ഞങ്ങളോട് ക്ഷമിക്കണമേ
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഞങ്ങളെ രക്ഷിച്ചിടേണ്ടമേ കൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം ശ്രമ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം
കർത്താവിനോട്
കൂടെ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു ദുരഫലമായ കർത്താവ്
വാഴ്ത്തുന്നവനാകുന്നു
ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ള
മരണ സമയത്തിലും
അപേക്ഷിച്ചുള്ള
ദൈവമേ നിന്നോട് ചെയ്തിട്ടുള്ള സർവ സഭകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു എന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ നിന്റെ നല്ല തിരുവിഷ്ട പ്രകാരം എന്നെ നടത്തണമേ എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടവിൽ നിന്ന് നിവർത്തിക്കപ്പെടുമാറാകണമേ കർത്താവായ യേശു മശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെയും ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് നീ മോചിക്കണമേ നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ളവർക്കും നീ മോചനം നൽകണമേ നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. കർത്താവായ യേശു മശിഹ എല്ലായ്പ്പോഴും എന്റെ എല്ലാ ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴു ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയങ്ങളിൽ കയറിയിട്ടുമില്ല. ശുംഗക്കാരെയും വേശ്യാ സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീ നിഷ്ഠിതരാക്കി തീർത്ത് നിനക്ക് ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശു മശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാവുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ധ്യാന യോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ കുടിവരവ് അനുഗ്രഹത്തിനും ദൈവ പഠന ദൈവവചനാധ്യാനത്തിനും എല്ലാം ഇടയായിത്തീരുവാൻ തക്കവണ്ണം നമ്മുടെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശാന്തമായും ഏകാഗ്രമായും മനസ്സിന്റെ ഒരുക്കത്തോടും കൂടി എല്ലാവരും സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധമായ രണ്ട് വലിയ പെരുന്നാളുകളിലേക്ക് സഭ ഒരുങ്ങുന്ന കാലഘട്ടം കൂടിയാണിത്. സ്വർഗാരോഹണത്തിന്റെയും ബന്ധിക്കോസ്തിയുടെയും വലിയ പെരുന്നാളുകളിലേക്ക് സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ ഒരു വലിയ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുമുള്ള തയ്യാറെടുപ്പും ഒരുക്കവും ഒക്കെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയും അനുഗ്രഹീതമായ ഈ പെരുന്നാളുകളിലേക്ക് നാം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ അർത്ഥപൂർണമായിട്ട് നാം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ നൽകണം. സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കേരളത്തിൽ മലങ്കരസഭയിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സഭകളിലും ഗീവർഗീസഹതായുടെ പെരുന്നാളുകൾ കൊണ്ടാടുന്ന സമയം കൂടി അടുത്തു വരികയാണ്. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ഒന്ന് മാത്രമല്ല ആംഗ്ലിക്കൻ സഭ പോലും വിശുദ്ധനായിട്ട് കാണുകയും ദേവാലയങ്ങളിൽ ഗീവർഗീസഹതായുടെ പെരുന്നാളുകൾ കൊണ്ടാടുകയും ചെയ്യുന്ന സമയങ്ങളാണ്. നമ്മുടെയൊക്കെ പല ദേവാലയങ്ങളും ഒരുപക്ഷെ ഗീവർഗീസഹതായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയങ്ങളാണ്. അമേരിക്കയിൽ നമ്മുടെ പുതിരാസിനെ പ്രത്യേകിച്ച് അധിക ദേവാലയങ്ങളില്ല. സാൻ അന്റോണിയത്തിൽ ഒരു ദേവാലയമുണ്ട്, സാക്രമെന്റോയിലുണ്ട്, വാൻകൂവറിലുണ്ട്, ഡാളസിൽ ഉണ്ട്. ഇത്രയും ദേവാലയങ്ങളാണ് നമുക്ക് സെന്റ് ജോർജിന്റെ നാമത്തിലായിട്ടുള്ളത്. എന്നാൽ നാം പലരും വന്നിരിക്കുന്ന നമ്മുടെ മാതൃ ദേവാലയങ്ങൾ പലതും സെന്റ് ജോർജിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളാണ്. ഈ ഗീവർഗീസഹതായുടെ പെരുന്നാളുകൾ ഒരുപക്ഷെ പല പള്ളികളും ഗീവർഗീസഹതായുടെ നാമത്തിലല്ലെങ്കിലും വച്ചൂട്ടും ഇതുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു ചടങ്ങ് ഗീവർഗീസഹതായുടെ പെരുന്നാളിന് ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചില ശീലങ്ങളും ഒക്കെയാണല്ലോ. വിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയെ നശിപ്പിക്കുവാൻ തക്ക വണ്ണം തിന്മയെ നശിപ്പിക്കുന്ന ഒരു ചിത്രമാണല്ലോ ഗീവർഗീസഹതായുടെ നാമത്തിൽ ചിത്രമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് കാണുന്നതും. നമ്മൾ ബഹുമാനത്തോടെ ഗീവർഗീസഹതായുടെ ചിത്രമായിട്ട് ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും. വിശുദ്ധന്റെ മധ്യസ്ഥതയും നമുക്ക് തുണയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ധ്യാനയോഗത്തിൽ നമ്മോട് സംസാരിക്കുന്നത്, ദൈവജനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോർജച്ചനാണ്. അദ്ദേഹം കൊട്ടാരക്കര പുനലൂർ മദ്രാസനത്തിലെ അംഗമാണ്, കൊട്ടാരക്കര സ്വദേശിയാണ്. വളരെ കൂടൽ സെന്റ് പോൾസ് പള്ളി വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് അച്ഛനുമായിട്ട് വളരെ ദീർഘനാളത്തെ പരിചയവും സ്നേഹബന്ധവുമുണ്ട്. ഡാളസിൽ ഉള്ള അച്ഛൻ ഇന്ന് ഡാളസിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഈ ധ്യാന യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്ന വളരെ പുരാതനമായ വൈദിക പാരമ്പര്യത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോർജ് അച്ഛൻ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട റഞ്ജി അച്ഛൻ ജോസഫ് ജോർജ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ വാവ യേശുനാഥ വാവ സ്നേഹനാഥ എന്നാരംഭിക്കുന്ന ഗീതം. നിമിഷം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം നമ്മൾ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഗീതമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റ് പലതിലും ആശ്രയിക്കുന്നതിനേക്കാളും തമ്പുരാനിൽ ആശ്രയിക്കുമ്പോൾ ശാശ്വതമായ സമാധാനവും ശാന്തിയും ദൈവിക സ്നേഹത്തിന്റെ പരിലാളനയും ഒക്കെ അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും. അവരൊരുക്കത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന ഒരു ഗീതമാണ് വാവ യേശുനാഥ. എൻ ഹൃദയം തേടിയിടും നിന്റെ സ്നേഹം, ദൈവം ഓരോ നിമിഷവും അങ്ങയുടെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുവാൻ തക്കവണ്ണം സുതാര്യമാക്കി തീർക്കണമേ എന്ന ദൈവസന്നിധി സമർപ്പിച്ച ഈ ഗീതം നമുക്ക് ആലപിക്കും. See you. ശുശ്രൂഷയ്ക്കായി ബഹുമാനപ്പെട്ട ജോസഫ് ജോറജത്തിന് ഉള്ള സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയരുടെ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുണ്യ തിരുമേനി പന്നിയ വൈദിക ശ്രേഷ്ഠനെ കർത്താവിൽ സ്നേഹ വാത്സല്യമുള്ളവർ വളരെ യാദൃശികമായിട്ടെങ്കിലും അമേരിക്കയിലെ സസ്പെസ് ഡയസിന്റെ പ്രധാന ചുമതലയിൽ അഭിമന്യ തിരുമനസിന്റെ നേതൃത്വത്തിൽ സഹ ശുശ്രൂഷയോടെ
അച്ഛൻ കേൾക്കുന്നില്ലല്ലോ. ഫ്രഞ്ചി അച്ഛൻ ഫോൺ കട്ടായതാണോ?
ആ ഹലോ, സഞ്ജയ് കേൾക്കുന്നില്ലല്ലോ ആ ഫോണിലൊക്കെ പറയുന്നത്. ആദ്യം കേട്ടു, പക്ഷെ പിന്നെ കേൾക്കുന്നു. ഒന്നുള്ളത് കാരണം പറയണ്ട, കേട്ടോ, കട്ട്
ചെയ്തിട്ടുണ്ട്.
ഹലോ 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 അച്ഛൻ. ഹലോ ഹലോ
കേക്കാം. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഡയസിസ് അഭിമുഖം വന്ന വൈദിക ശ്രേഷ്ഠത കർത്താവിൽ സ്നേഹ വാത്സല്യമെന്നതിനെ വളരെ യാദൃശ്ചികമായിട്ടെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയായതിന് ദൈവത്തെ ഞാൻ ആദ്യമായി മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ വേദഭാഗം 73-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യമാണ്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. തുടർന്നുള്ള വാക്യത്തിലും നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, ഇന്നത്തേതിൽ മൗത്തത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 73 സങ്കീർത്തനം എഴുതിയ ആസാദ് ഒരു സംഗീത പ്രമാണിയും ദർശകനുമായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ആസാദ് ബരക്യാവിന്റെ മകനായിരുന്നു. ഒന്നതിന്റെ വൃത്താന്തം 6-ാം അധ്യായം 39-ാം വാക്യത്തിന് അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. താമരം കൊണ്ടുള്ള കൈത്താളം ഉപയോഗിക്കുന്നതിനെ അവനെ നിയോഗിച്ചിരുന്നുവെന്ന് ഒന്നതിന്റെ വൃത്താന്തം 15-ാം അധ്യായം 19-ാം വാക്യത്തിന് നാം കാണുന്നുണ്ട്. അതുപോലെ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ തലവനായി അവനെ തിരഞ്ഞെടുത്തുവെന്ന് ഒന്നതിന്റെ വൃത്താന്തം 16-ാം അധ്യായം 4-ാം വാക്യത്തിലും പറയുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ഒരു സംഗീത പ്രമാണിയായത്. അതുകൂടാതെ അവനൊരു ദർശകനായിരുന്നുവെന്നും രണ്ടതിന്റെ വൃത്താന്തം 29-ാം അധ്യായം 30-ാം വാക്യത്തില് നാം കാണുന്നുണ്ട്. 73-ാം സങ്കീർത്തനം ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, ദുഷ്ടന്മാരുടെ സ്വപ്നം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്തരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല, മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. ദുഷ്ടന്മാർ സുഖമായി ജീവിക്കുന്നതും നീതിമാന്മാർ കഷ്ടപ്പെടുന്നതും കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ആസാഫിനും അഹങ്കാരികളോടെ അസൂയ തോന്നി. കാരണം മറ്റൊന്നുമല്ല, ദുഷ്ടന്മാർ തിന്ന് കുടിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്നു, അവർ സന്തോഷമായി കഴിയുന്നു. എന്നാൽ ഹൃദയത്തെ ശുദ്ധീകരിച്ച് കൈകളെ കഴുകി വെടുപ്പാക്കി നിർമ്മലരായി ആർക്കും ദോഷം ചെയ്യാതെ ശാന്തരായി സൗമ്യരായി വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിൽ എന്നും വേദനയും കഷ്ടപ്പാടും തന്നെ. ഈ ചിന്ത ആസാഫിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ കടന്നിരിക്കുകയാണ്. ദേവാലയത്തിൽ ഏറെ നേരം ഈ ചിന്തയോടുകൂടി ആസാഫ് ഇരുന്ന് ശാന്തമായിട്ട് ആലോചിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം ധ്യാനിച്ചു. അവന്റെ ഹൃദയം അങ്ങേയറ്റം വ്യസനിക്കുന്നുണ്ടായിരുന്നു. അന്തരംഗത്തിൽ കുത്തുകൊണ്ട് താൻ പൊട്ടനും ഒന്നും അറിയാത്തവനും മൃഗതുല്യനുമാണ് എന്നവനെ ആ സമയത്ത് ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്ന് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അത് ആസാഫിന്റെ മനസ്സിൽ വലിയ ഒരു ആശ്വാസമായി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് ആശ്വാസം എന്ന് പറയുന്ന ദൈവ സാന്നിധ്യമാണ്. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും, അതിന് സംശയമില്ല. അപ്രകാരം ആസാഫിന് ലഭിച്ചതായ 4 ചിന്തകളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പലപ്പോഴും നാം സാധാരണ ചിന്തിക്കാറുള്ള ഒരു ചിന്ത തന്നെയായിരിക്കാം ഒരുപക്ഷെ, ദൈവത്തിന്റെ സാന്നിധ്യം, ദി പ്രസൻസ് ഓഫ് ഗോഡ്, അത് വളരെ മഹത്തായ ഒരു ചിന്തയാണ്. എല്ലാ ദിവസവും സന്ധ്യ നമസ്കാരം നടത്തുന്ന നമ്മെ സംബന്ധിച്ച് സുപരിചിതമായ ഒരു വേദാധ്യായമാണ് 91-ാം സങ്കീർത്തനം. അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. അത്യന്തതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴെ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. രാത്രിയിൽ പകരത്തെ അധ്വാനങ്ങൾക്ക് ശേഷം കിടക്കുവാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് ഈയൊരു വലിയ ചിന്തയോടുകൂടി നാം വിശ്രമിപ്പാനായി പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ കാവലും ദൈവത്തിന്റെ നടത്തിപ്പും ദൈവത്തിന്റെ കരുതലും ഉണ്ട്, ആ വലിയ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മെ ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമുക്കത് ആശ്വാസം തന്നെയാണ്. മനുഷ്യന്റെ ഈ ലോക ജീവിതത്തെ കുറിച്ച് സാധാരണ പറയാറുണ്ട് ഒരു യുദ്ധമാണെന്ന്. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരി ചുറ്റി നടക്കുന്നു. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിലെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗി ശക്തനാണെങ്കിൽ നമുക്ക് രക്ഷാസങ്കേതം ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായത്. യഹോവ എന്റെ സങ്കേതവും കോട്ടയും ആയതുകൊണ്ട് അവന് ഞാൻ ആശ്രയിക്കുന്നു, അവൻ ബലവാനാണ് എന്നുള്ളതായ ഉറച്ച വിശ്വാസം അവനിലുണ്ടായിരുന്നു. 1861 അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ, നമുക്കറിയാം അനേകം കഷ്ടപ്പാടുകളിലൂടെ പരാജയങ്ങളിൽ കൂടി വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ ഒരു മഹത് വ്യക്തിയാണ്. ഒരുപക്ഷെ അമേരിക്കൻ ജനതയ്ക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് പോലും അദ്ദേഹത്തെ വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം തന്റെ കോട്ടയും സങ്കേതമെന്ന് ലിങ്കൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നിരന്തരമായ കഠിനാധ്വാനവും അടിയുറച്ച ദൈവവിശ്വാസവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കാരണമായി. 1865 അദ്ദേഹം വധിക്കപ്പെട്ടു എങ്കിലും ജീവിതകാലത്ത് നിരവധി വൻകാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1864 ഒരു നാണയം മുദ്രണം ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ ആ നാണയത്തിൽ ദൈവീകമായ ഒരു ആപ്തവാക്യം വേണമെന്ന് എബ്രഹാം ലിങ്കൻ ആലോചിച്ചു. അതില്ലാതെ ഒരു നാണയം ഇറക്കുവാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയില്ല. അവിടെ ദൈവവുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു ചിന്ത അതിൽ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തില് പല നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് വന്നു. പലരോടും അദ്ദേഹം ആലോചിച്ചു. അന്നത്തെ അമേരിക്കൻ ട്രഷറി ഓഫീസറായിരുന്ന സാൽമാൻ ബോഡ്ലാൻഡ് ഒരു വാചകം എഴുതിയിരുന്നു, നേഷൻ ക്യാൻ ബി സ്ട്രോങ് എക്സെപ്റ്റ് ഇൻ ദി സ്ട്രെങ്ത് ഓഫ് ഗോഡ്. ഈ വാചകം വളരെ ദീർഘമായി അദ്ദേഹത്തിന് തോന്നി. ഒരു നാണയത്തിൽ ഇത്ര ദീർഘമായ ഒരു സെന്റൻസ് എഴുതുന്നത് പ്രയാസമായിരിക്കുമെങ്കിലും നല്ല ഒരു ആശയമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമേ, ചുരുങ്ങിയ ഒരു വാക്യം, ഒരുപക്ഷെ ഒരു വാചകത്തിൽ ഇതിനെ മുദ്രണം ചെയ്യുവാൻ എനിക്ക് അവിടുന്ന് ഒരു വാക്ക് തരണം, വാചകം തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചതായ ഒരു വാചകമാണ് ഇൻ ഗോഡ് ദി ട്രസ്റ്റ് എന്ന അർത്ഥവാക്യം. അമേരിക്കയിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് നമുക്കറിയാം, ഓരോ നാണയം എടുക്കുമ്പോഴും ഓരോ ഡോളർ എടുക്കുമ്പോഴും അതിൽ ഇത് മുദ്രണം ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. ഓരോ നാണയം ചിലവാക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും അതുകൊണ്ട് അത് വെച്ച് നാം സമ്പാദിക്കുമ്പോഴും അത് ഉപജീവനത്തിനായിട്ട് നാം അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും അവിടെയൊക്കെ ദൈവ സാന്നിധ്യമാണ് നമ്മെ വിളിച്ച് അറിയിക്കേണ്ടത്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുരുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നും സംഗീതക്കാരും പറയുന്നുണ്ടല്ലോ. നമുക്കറിയാം ഭാരതത്തില് ഈ കടന്നു വന്ന് അത്ഭുതം സൃഷ്ടിച്ച ഒരു മഹിളയാണ് സേവനത്തിന്റെ മാലഹ എന്നറിയപ്പെടുന്ന മദർ തെരേസ. പ്രസിദ്ധരായ പത്രപ്രവർത്തകൻ ഖുശ്വന്ത് സിംഗ് മദറിനോട് ചോദിക്കുന്നുണ്ട്, മദർ നിങ്ങൾ എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? വിനീതയായി മദർ തെരേസ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് ശക്തി പകരുന്നതെന്ന് പറഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അനുഗ്രഹിക്കുന്നത്. ഒന്നാമതായി ആസ്താവിനെ കടന്നു വന്നതായ ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് സംശയമില്ല. എങ്കിലും തുടരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദി പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതലാണ്. സങ്കീർത്തനം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രത്യേകിച്ച് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മൾ പഠിക്കുന്ന ജീവിതത്തിന്റെ അവസാനം വരെയും കാണാതെ പഠിച്ച് നമ്മൾ ഇപ്പോഴും ചൊല്ലുന്നതായ ഒരു സങ്കീർത്തനമാണല്ലോ. ഇരുപത്തിമൂന്നാം സങ്കീർത്തന നാലാമത്തെ വാക്യത്തിൽ, കൂരിരുൾ താഴ്വിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം, പലസ്തീൻ നാട്ടിലെ മലമ്പ്രദേശ നാടുകളെ മേയിക്കുന്ന ആതിഥേയന്മാർ വളരെ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇരുട് നിറഞ്ഞിരിക്കുന്ന ആ താഴ്വരകളിൽ വന്യമൃഗങ്ങൾ കാവലിരിക്കുന്നു. ഒട്ടും വെളിച്ചമില്ലാത്ത ഗുഹകളിൽ കൂടി നടന്നു പോകുന്ന ആടുകളെ വന്യമൃഗങ്ങൾ ആക്രമിക്കും. ഈ സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, ആ കൂരിരുട്ടിൽ നിന്ന് നല്ല ഇടയൻ കൂടെയിരിക്കും, അനർത്ഥം കൂടാതെ അവൻ കാത്തുകൊള്ളും. വടിയും കോലും കയ്യിലുള്ള ഇടയൻ വന്യമൃഗങ്ങളെ ഓടിച്ചു കളയും. കൂരിരുൾ താഴ്വരയ്ക്ക് മരണത്തിന്റെ താഴ്വരയെന്നും അർത്ഥമുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് ധൈര്യം പകരേണ്ടത്, അവിടുത്തെ സംരക്ഷണമാണ് നമുക്ക് ധൈര്യം പകരേണ്ടത്. ഒരു ചെറിയ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 15 വയസ്സുള്ളതായ ഒരു പെൺകുട്ടിയെ മാരകമായ ഒരു രോഗം ബാധിച്ചു. അവളെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസത്തോളം ആ കുഞ്ഞിനെ ചികിത്സ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒരു രോഗം ദിവസത്തിന് കഴിയുംതോറും, ഓരോ ദിവസം കഴിയുംതോറും അത് മൂർച്ഛിച്ചു വരികയാണ്. ഏക മകളുടെ രോഗം മാതാപിതാക്കളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഒരു ദിവസം രാവിലെ ഡോക്ടറെ പരിശോധന കഴിഞ്ഞ് കുട്ടിയുടെ നില വളരെ മോശമാണെന്ന് ആ പിതാവിനെ വിളിച്ച് അറിയിക്കുകയാണ്. നമുക്കറിയാം ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു പിതാവിനോട് പറയുമ്പോൾ ആ പിതാവിന്റെ സങ്കടം, ആ വേദന അത് ഒരിക്കലും സഹിക്കുവാൻ ഒക്കുന്നതല്ലല്ലോ. എങ്കിലും പിതാവ് ശ്രദ്ധയോടെ കേട്ടു. ഡോക്ടർ അദ്ദേഹത്തോട് പറയുന്നു, ഒരു 10 മണിക്കും 12 മണിക്കും ഇടയിലുള്ളതായ 2 മണിക്കൂർ സമയം ഈ കുഞ്ഞിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മാതാവും പിതാവും ഒപ്പം ഉണ്ടാകണം, കട്ടിലിന്റെ അടുത്തും നിങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വളരെ ക്ഷീണതയാണ്. അവൾക്ക് എന്നിട്ടും ബോധമുണ്ടായിരുന്നു. ഏതാണ്ട് ഡോക്ടർ പറഞ്ഞ സമയം എടുക്കാറായപ്പോൾ ഈ മകൾ അവളുടെ അപ്പനെ വിളിക്കുകയാണ്, പപ്പായെ വിളിക്കുകയാണ്. പപ്പ, നല്ല ഇരുട്ടാണ്, നല്ല അന്ധകാരമാണ്, എനിക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഈ പിതാവ് മകളുടെ അടുക്കിലേക്ക്, കട്ടിലരികിലേക്ക് ചെന്നിട്ട് അവളുടെ വലുപ്പിലേക്ക് പിടിച്ചു. പിടിച്ചു, മകളെ, ഇരുട്ടിൽ പപ്പ വിളിച്ച നിനക്ക് ആശ്വാസമാകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി പറയുകയാണ്, പപ്പ എന്റെ കൈക്ക് പിടിച്ചാൽ എനിക്ക് വളരെ ആശ്വാസമാണ്, എനിക്ക് ധൈര്യമാണ്, എനിക്ക് എല്ലാമാകുന്നു, എനിക്ക് എന്റെ വേദന കുറയുന്നു, എന്റെ കൂരിരുട്ട് മാറുന്നു. അപ്പോൾ ഈ പിതാവ് മകളോട് പറയുകയാണ്, മകളെ, അപ്പാടെ കൈക്ക് പിടിച്ചതിനേക്കാൾ കൂടുതലായി നിനക്ക് ആശ്വാസം തരുവാൻ സാധിക്കുന്ന നമ്മുടെ കർത്താവ്, അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് മകളുടെ കൈ കർത്താവിന്റെ കരത്തിലൊന്ന് പിടിക്കണം, കൈക്കൊന്ന് പിടിക്കണം. അങ്ങനെ ആ മകള് ഈ കർത്താവിന്റെ കരത്തിൽ പിടിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവവേദ്യമായി. അവൾ കൈയെടുത്ത് ആ കർത്താവിന്റെ കൈക്ക് പിടിക്കുകയാണ്. പറയുന്നു, കൂരിത് താഴ്വ് കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ എന്ന് വീണ്ടും കുഞ്ഞിനോട് പറയുകയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞ പെൺകുട്ടി പിതാവിന്റെ വാക്കുകൾ അനുസരിച്ചു. അവൾ പറഞ്ഞു, ശരിയാണ് പപ്പ, കർത്താവിന്റെ കൈക്ക് പിടിച്ചപ്പോൾ എനിക്ക് ദൂരെ ഒരു നല്ല വെളിച്ചമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അന്ധകാരം നീങ്ങി എന്റെ പ്രയാസം മാറി ഇപ്പോൾ എനിക്ക് കാണാം. ആ പെൺകുട്ടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഈ ലോകത്തോടെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയി എന്ന് വായിക്കുവാനായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവിനെ അനുഗ്രഹിക്കുന്നതിന് ഇവിടെ ആസാഫിന് ലഭിക്കുന്നതായ രണ്ടാമത്തെ ഒരു ചിന്ത ഇതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്, തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. 3-ാമത്തെ ചിന്ത, ഗൈഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ആലോചന നൽകുന്നവനായ നല്ലവനായ ദൈവം, നമ്മെ നയിക്കുന്നവനായ ദൈവം. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം 23-ാം വാക്യം പ്രകാരം വീണ്ടും വായിക്കുന്നു, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും എന്ന്. മനുഷ്യന് പ്രശ്നങ്ങളുടെ നടുവിൽ ചിന്താക്കുഴപ്പത്തിലാകുമ്പോൾ ആലോചനയ്ക്ക് അടുത്ത് ചെല്ലേണ്ടത് ദൈവ സന്നിധിയിലേക്കാണ്. ഇങ്ങനെയാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ ആദ്യം അത് സൂചിപ്പിക്കുകയുണ്ട്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപക്ഷെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും ദൈവത്തിലേക്ക് കടന്നിരുന്നവരാണെന്ന് അതിന് സംശയമില്ല. എന്നാൽ വീണ്ടും ദൈവം നമ്മെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ വിളിക്കുകയാണ്. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. ഇവിടെ പറയുന്ന അവന്റെ ബുദ്ധിയുള്ള ആലോചനകൾ നമ്മെ നേർവഴി നടത്തും. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ബഹുമാനപ്പെട്ട കെ ടി തോമസ്, അദ്ദേഹത്തെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തമായ സേവനം കാഴ്ചവെച്ച ഒരു മഹത് വ്യക്തിയാണ്. ദൈവാശ്രയത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. 1996 അഭിഭാഷകരോട് ചെയ്ത ഒരു പൊതുപ്രസംഗം നാം എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. അത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4 ദിവസരായ ഏകദേശം 200 അഭിഭാഷകരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അത് വളരെ അർത്ഥപൂർണമാണ്. തന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കേസുകളുടെ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് കഴിവതും പൂർണ്ണമായ നിയമങ്ങൾ അദ്ദേഹം പരിശോധിച്ചിരുന്നു. അങ്ങനെയാണല്ലോ ജഡ്ജിമാർ ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വബുദ്ധിയേക്കാൾ ദൈവ നിർദ്ദേശമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. താൻ അത് കൂടുതൽ അനുസരിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി വരുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് ഈ കൂടി വന്നിരുന്ന ജഡ്ജിമാരോട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചതായ ഒരു വേദഭാഗമാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ നിന്നുള്ളതായ പ്രസിദ്ധമായ സംഭവമാണ്. പ്രസിദ്ധനായ ശലോമോൻ രാജാവിന്റെ ജ്ഞാനത്തെ കുറിച്ച് കേട്ട് ശേബാരാജ്ഞി അദ്ദേഹത്തെ നേരിൽ കാണാൻ വന്നപ്പോൾ വളരെ സാമർഥ്യമുള്ള, വളരെ വളരെ സാമ്യമുള്ള, യഥാർത്ഥവും കൃത്രിമവുമായ രണ്ട് പൂക്കൾ കാണിച്ചുകൊണ്ട് അതിൽ ഏതാണ് യഥാർത്ഥ പുഷ്പം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അത് അല്പനേരം സൂക്ഷിച്ചു നോക്കിയിട്ട് ശലോമോൻ ശരിയായ പുഷ്പം തിരഞ്ഞെടുത്ത് ശേബാരാജ്ഞിയെ അത്ഭുതപ്പെടുത്തി. വിശദീകരണമായി പറഞ്ഞത് ഒരു തേനീച്ച പടർന്നുവന്ന് അതിൽ ഒരു പൂവിൽ ഇരുന്നുവെന്നും അതാണ് വാസ്തവത്തിലുള്ള പുഷ്പമെന്ന് രാജാവ് കണ്ടുപിടിച്ചു എന്നും ആണല്ലോ. ഈ സംഭവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആലോചനയാണ് പ്രധാനമെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് ഭാവിക്കുന്നു. കാരണം എന്താണ്? ഈ തത്വത്തെ അദ്ദേഹം തന്നെ ഹണീബി ഫിലോസഫി എന്ന് നാമകരണം ചെയ്തു. ഈ സംഭവത്തിന്റെ മുമ്പിൽ ശലോമോന്റെ ബുദ്ധി ശക്തിയാണോ അത് ഈശ്വരന്റെ ദൈവത്തിൽ നടത്തിപ്പാണോ പ്രധാനപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ശലോമോൻ രാജാവിന്റെ കൊട്ടാരം വളരെ ചിത്രമണിയുള്ളതും ചുവരുകൾ പോലും സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞതും ആണെന്ന് അത്രേ ചരിത്രം. ഇത്ര ഗംഭീരമായി വിരിച്ചൊരുക്കിയ മഹാരാജാവിന്റെ സ്വീകരണ മുറിയിൽ ഒരു തേനീച്ച വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് നമുക്ക് പറയാം. ഏതായാലും രാജാവിനെ ശരിയായ പുഷ്പം കണ്ടുപിടിക്കുവാൻ സാധ്യതയുണ്ടാക്കിയത് ആ തേനീച്ചയുടെ വരവാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ഈ ദൈവത്തിന്റെ നടത്തിപ്പല്ലേ കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് ചോദിക്കുന്നുണ്ട്. ഈ അണീബി ഫിലോസഫി അത് അവതരിപ്പിച്ചത് അഭിഭാഷകരോട് ഒരു സന്ദേശം നൽകുന്നതിനായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ആലോചന. അത് സകല ബുദ്ധിയെയും കവിയുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴ് അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞുള്ളതായ അറിവിലെ എക്സ്പീരിയൻസിൽ ഒക്കെ നമുക്ക് പലതും തോന്നാമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നാം അത് പ്രവർത്തന മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ആലോചനയെ വെക്കുകയും ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുൻപും കൊടുക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് ഉണ്ടാകുവാനും ഇടയാകും എന്നുള്ളതിന് സംശയമില്ല. നാലാമത്തെ സാമിന് കടന്നു വന്നതായ ചിന്ത എന്ന് പറയുന്നത് അഷുറൻസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എത്രമാത്രം അവൻ നമ്മെ കരുതുന്നു, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതായിരുന്നു. പരിശുദ്ധരായ പത്രോസ്ലീഹ പൊതുവിൽ എഴുതിയ 1 ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യ ഇപ്രകാരം നാം വായിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകരവും അവന്റെ മേൽ വിട്ടുകൊടുക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകരവും അവന്റെ മേൽ വിട്ടുകൊടുക്കാം. നമുക്കറിയാം ഈ ലോകത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഉറപ്പുള്ള പാറയായ ദൈവത്തിൽ മാത്രമാണ്. രോഗത്താൽ വരയുമ്പോൾ, ക്ഷീണിച്ച് തളരുമ്പോൾ സൗഖ്യം തരുന്ന ദൈവസന്നിധിയിൽ മാത്രം ആശ്വാസം ലഭിക്കും. അവിടെയല്ലാതെ നമുക്ക് മറ്റൊന്നും നിലനിർത്താൻ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും നമ്മളുടെ ആളുകളുടെ ബലഹീനത കൊണ്ട് പെട്ടെന്ന് മറ്റു പല വിശ്വാസങ്ങളിലേക്ക്, മറ്റു പല ഇതര ദൈവ ശക്തിയിലേക്ക് ഒക്കെ ആശ്രയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് അതിന്റെ വികലത, അതിന്റെ പോരായ്മ ഒക്കെയും പിന്നീട് ബോധ്യപ്പെടുമ്പോഴാണ് പല ആളുകളും വീണ്ടും തിരിച്ച് ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ സ്നേഹദേവി ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുന്നത്. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞു കൊണ്ടിട്ട്, ഒരു ആശ്രമത്തിലെ സന്യാസിമാർ ആശ്രമത്തിന് ചുറ്റും മരങ്ങൾ നട്ടു വന്നിരിക്കുന്ന ശ്രമത്തിലാണ്. ഞാനിത് വായിച്ചപ്പോഴാണ് ഓർക്കുന്നത്, നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ അരമനയുടെ ചുറ്റുപാടും പരിശുദ്ധ ബാബാ തിരുമേനി മുതൽ നമ്മുടെ അഭിമന്യ തിരുമേനി വൈദിക ശ്രേഷ്ഠരുമൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവിടെ വന്നപ്പോൾ കാണുവാനായിട്ട് സാധിച്ചു. അതിൽ ചെറുതൊക്കെ വളർന്ന് അതിൽ ഫലങ്ങളും കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു എത്ര നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഈ ആശ്രമത്തിലെ സന്യാസിമാർ, ചുറ്റും മരങ്ങൾ നട്ടുപടർത്തുന്ന ശ്രമത്തിൽ ആയിരുന്നു അവര്. ഓരോരുത്തരും മരങ്ങൾ നട്ടു, അവര് സ്ഥലമൊക്കെ വേദിച്ച് അവരെ എടുത്തു. ഒരു സന്യാസി മരങ്ങൾ നട്ടു കഴിഞ്ഞിട്ട് ദിവസവും ദൈവത്തോടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചു, ദൈവമേ ചെറികൾ വളരണമെങ്കിൽ സൂര്യപ്രകാശം അയച്ചു കൊടുക്കണമേ. അന്ന് സൂര്യപ്രകാശം ലഭിച്ചു. പിറ്റേ ദിവസം സ്വാമി പ്രാർത്ഥിച്ചു, ദൈവമേ മഴയില്ലാതെ മരങ്ങൾ എങ്ങനെ വളരും, അവിടുന്ന് ആവശ്യത്തിന് മഴ അയച്ചു തരണമേ. ദൈവം മഴ അയച്ചു കൊടുത്തു. പിന്നെ ഒരു ദിവസം ദൈവത്തോടെ അപേക്ഷിച്ചു, ദൈവമേ തടി ബലം വയ്ക്കുന്നതിന് മഞ്ഞ് ആവശ്യമില്ല, അവിടുന്ന് മഞ്ഞ് അയച്ചു തരണം. മഞ്ഞ് വീണുകൊണ്ടിരുന്നു, മരങ്ങൾ തളർന്നു വാടി തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ ലഭിച്ചെങ്കിലും ഈ മരങ്ങളെ അത് വാടി തളർന്ന് അത് നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി, ഉണങ്ങി പോകാൻ തുടങ്ങി. സ്വാമി അടുത്ത മുറിയിൽ ചെന്ന് മറ്റൊരു സാധ്യയോട് ചോദിച്ചു, ഞാൻ മരം നട്ടു പക്ഷെ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തു, എന്ന് സ്വാമിയെല്ലാം ഉണങ്ങിപ്പോയി. എങ്ങനെയാണ് സ്വാമിജിയുടെ മരം ഇത്ര ശക്തിയായിട്ട് ഇത് വളർന്നു വരുന്നത്? അപ്പോൾ കൂട്ടുകാരനായ സ്വാമിജി പറയുന്നു, സ്വാമി ഞാൻ മരങ്ങൾ നട്ടു, ദൈവത്തെ ഏൽപ്പിച്ചു, ഇപ്പോൾ എല്ലാം നന്നായി വളരുന്നു. സൂര്യപ്രകാശവും മഴയും മഞ്ഞും ഒന്നും ഞാൻ ദൈവത്തോട് പ്രത്യേകമായി ചോദിച്ചില്ല, കാരണം ചെടിക്ക് ആവശ്യമെന്തെന്ന് നമ്മേക്കാൾ അറിവുള്ളവർ അത് ദൈവത്തിനല്ലേ. അതുകൊണ്ടാണ് ഞാനത് ദൈവത്തിന് സമർപ്പിച്ചത്. ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കാം, നാം പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കാം, ദൈവം എല്ലാം അറിയുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അവിടുന്ന് ദൈവത്തിന് ഹിതകരമായ നല്ല ജീവൻ നയിപ്പാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ദേശമോ രാജ്യമോ സാഹചര്യമോ ഒന്നുമല്ല, എവിടെയായിരുന്നാലും അവിടെ ദേശത്ത് മാത്രം വിശ്വസ്തരാചരിപ്പാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ ദേശത്ത് ആയിരിക്കുമ്പോൾ നല്ല ദൈവമക്കളായി പരിശുദ്ധ സഭയുടെ നല്ല സാക്ഷികളായിട്ട് ഈ നല്ല അവയർനെസ്, ഈ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ദി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദി പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സംരക്ഷണം, ദി ഗൈഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നല്ല ആലോചന നടത്തിട്ട് ദി അഷറൻസ് ഓഫ് ഗോഡ്, ആ ദൈവത്തിന്റെ നല്ലതായിട്ടുള്ളതായ തീർച്ചയായിട്ടും അവ നമ്മെ കാത്തുകൊള്ളും എന്നുള്ളതാണ് നല്ലൊരു ചിന്ത. നമ്മെ ഓരോരുത്തരെയും ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എല്ലാ നന്മകളും നേർന്നുകൊണ്ടും ഇതിന് അവസരം തന്ന അഭിമന്യ തിരുമേനിയോടും വൈദിക ശ്രേഷ്ഠരോടും ഉള്ളതായ എന്റെ സ്നേഹബഹുമാനങ്ങൾ അറിയിച്ചുകൊണ്ടും വാക്കുകൾ ചോദിക്കുന്ന ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിച്ചു.
73 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ജോസഫ് ജോർജേഷൻ നടത്തിയ ധ്യാനം നമ്മുടെ സാധാരണ ജീവിതത്തിൽ സത്യത്തിൽ വളരെയേറെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതും നമ്മൾക്ക് ശക്തി പകരുന്നതുമായ ചിന്തയാണ് എന്നുള്ളതിൽ സംശയമില്ല. ആസാഫിൻ്റെ സമൂഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും സമൂഹത്തിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ 73 സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ദുഷ്ടന്മാർ സമൃദ്ധിയിൽ ജീവിക്കുന്നതും അവർക്ക് ദുഃഖമില്ലാത്തതും അവർ അനുഗ്രഹകരമായിട്ട് മനുഷ്യന്റെ ചിന്തയിൽ അനുഗ്രഹകരമായിട്ട് കാണപ്പെടുന്നതുമൊക്കെ പരാമർശിക്കുന്നുണ്ട് 73 സങ്കീർത്തനത്തിന്റെ ലോകത്ത്. ആസാഫിന്റെ കാലഘട്ടവും നമ്മുടെ ഈ കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയുള്ള കാലഘട്ടമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ചുറ്റുമുള്ള ലോകവും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും നോക്കുമ്പോൾ ആസാഫിന്റെ ലോകവും ഇന്നത്തെ കാലഘട്ടവും ഒക്കെ ഏകദേശം ഒരുപോലെയായിട്ട് തോന്നും. ദൈവഭയമില്ലാത്തവരും ദുഷ്ടന്മാരുമായിട്ടുള്ളവർ വളരെ സമൃദ്ധിയിലും സന്തോഷത്തിലും വേദനയില്ലാതെയും ഒക്കെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യരുടെ നടുവിൽ നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരനായ പ്രാർത്ഥന ജീവിതത്തിന്റെ മാതൃകയായ ആസാഫ് തന്റെ ജീവിതത്തെ പറ്റി വിലയിരുത്തുന്ന സംഗതിയാണ്. ഞാനോ എന്നിട്ടും ഇതൊക്കെയാണെങ്കിലും ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാ? ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. ഏറ്റവും നിസാരമായ ഒരു ജീവിയെ ശ്രേഷ്ഠരായ മനുഷ്യർ അവരെ ശ്രേഷ്ഠരെന്ന് സ്വയം പ്രകീർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വെറും പൊട്ടനും മൃഗം പോലെയും ഒക്കെയായി നിന്റെ സന്നിധിയിൽ എളിമയോടെ ഞാൻ നിന്നു. അങ്ങനെ എളിമയോടെ നിൽക്കുകയും മാത്രമല്ല പിന്നെ പറയുന്ന രണ്ട് വാക്യങ്ങളിലായിട്ടാണ്, 23 24 വാക്യങ്ങളിലായിട്ടാണ് അച്ഛൻ ഈ പറഞ്ഞ 4 പോയിന്റുകൾ കിടക്കുന്നത്. എന്തൊക്കെയാ? പ്രസൻസ് ഓഫ് ഗാഡ്, എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, നിന്റെ വലങ്കൈ എന്നെ പിടിച്ചിരിക്കുന്നു. അതെന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. വലങ്കൈ പിടിച്ചുകൊണ്ട് ഒരപ്പൻ തന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകും. അല്ലെ, എപ്പോഴും സാധാരണ നമുക്കറിയാമല്ലോ, ഈ ഒരു ഇപ്പൊ മോനോട് നമ്മൾ പറയുക, നമ്മുടെ കൊച്ചു കുഞ്ഞിനോട് പറയുക, എടാ നീ റോഡിൽ പോയി ഇനി ഒരു സംഗതി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അവൻ റോഡിലോട്ട് പോകുന്ന വഴിക്ക് റോഡിൽ ഒരു പട്ടിണി പോണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഓടി തിരിച്ചു കയറി വരും, കരഞ്ഞ് നിലവിളിച്ച് കയറി തിരിച്ചു കയറി വരും. എന്നിട്ട് അപ്പനോട് പറയും. അപ്പൊ അപ്പൻ പറയും, ഓ ഒരു ചെറുക്കന്റെ കാര്യം, ഞാനിവിടെ വരാം എന്നും പറഞ്ഞ അപ്പൻ ഈ പട്ടി മോന്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുമ്പം ഞാൻ പട്ടിയുടെ മുമ്പിൽ കൂടെ പോവും. എന്നിട്ട് തന്നെയാണ് ഈ പട്ടിയുടെ അടുത്ത് വരുമ്പോ എന്ത് ചെയ്യുന്നറിയാം? അവൻ അവിടെ കിടന്ന് ഒരു കല്ലെടുത്ത് ഏറും കൊടുക്കുക പട്ടിക്ക്, അല്ലേ? അതിന്റെ കാര്യം എന്താ? അപ്പൻ അവന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ പട്ടി അവൻ പേടിച്ച് കടന്നയാ, അല്ലേ? അപ്പൊ ഈ ദൈവത്തിന്റെ വലങ്കയുടെ പിടുത്തം എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, മനുഷ്യൻ എപ്പോഴും ധൈര്യം. ഇത് ഈ എന്നെ ആ പട്ടി മാത്രമല്ല, അതിന്റെ കൂടെ 1000 പട്ടി ഉണ്ടെങ്കിലും അവന്റെ പ്രതികരണം അതാ. കാര്യം അവന്റെ കയ്യിൽ, വലങ്കയിൽ അപ്പൻ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അവന്റെ വലങ്കയിൽ അപ്പൻ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ധൈര്യമാണ്. അതാണ് ആ പ്രൊട്ടക്ഷൻ എന്നുള്ള രണ്ടാമത്തെ ആശയം. ഞാൻ എപ്പോഴും നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ധൈര്യവാനാണ്. എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ നിന്റെ സംരക്ഷണയിലുള്ളിലാണ് എന്നുള്ളത്. മൂന്നാമത്തത്, നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തുന്നു. ഗൈഡൻസ് നിന്റെ ആലോചനയിൽ ദൈവം ആലോചന പറഞ്ഞു തരുന്നു. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസ് ഒക്കെ അച്ഛൻ നൽകിയല്ലോ. ഓരോ സന്ദർഭത്തിൽ സത്യത്തിൽ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോ നമ്മളൊരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒന്ന് ശാന്തമായാൽ വലിയ വലിയ വിഷയങ്ങളുടെയൊക്കെ സൊല്യൂഷൻസ് മനസ്സിൽ തെളിഞ്ഞു വരും. വലിയ വലിയ ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻസ് മനസ്സിൽ തെളിഞ്ഞു വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒരു ശാന്തതയും ദൈവാശ്രയവും നമ്മുടെ മനസ്സിനെ നയിക്കുന്നുണ്ടെങ്കിൽ വലിയ വിഷയങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിന്റെ ആലോചനയിൽ നടക്കാൻ തക്കവണ്ണമുള്ള ഒരു ശാന്തത മനസ്സിനുണ്ടാകണം. ഒരു ശാന്തത മനസ്സിലുണ്ടാകണം. ആ നിശബ്ദതയിലെ, ആ ശാന്തതയിലും സമാധാനത്തിലേ ദൈവത്തിന്റെ ആലോചന മനസ്സിൽ തെളിയുള്ളൂ. നിന്റെ ആലോചനയിൽ ഞാൻ, നിന്റെ ഗൈഡൻസിൽ ഞാൻ നടന്നു. പിന്നെന്താ 24 വാക്യത്തിൽ, പിന്നത്തേതിൽ നിന്റെ മഹത്വത്തിലേക്ക് എന്നെ നീ കൈക്കൊള്ളും. അതാണ് അഷുറൻസ്. ദൈവം തന്റെ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുമെന്നുള്ള ഒരു വലിയ അഷുറൻസ്, ഉറപ്പ്, ഒരു ഉറപ്പും. ഇത് ചിന്തിക്കാൻ സത്യത്തിൽ വളരെ നല്ല ഒരു വേദഭാഗവും, വേദഭാഗം തന്നെ വളരെ നല്ലൊരു വേദഭാഗമാണ്. ഇത്രയും വളരെ സമ്പുഷ്ടം സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചിന്തകളാ ഈ 4 പോയിന്റും. അത് ആസാഫിന്റെ, ആസാഫ് ഒരു സാധാരണ മനുഷ്യനാണ്. ആ സാധാരണ മനുഷ്യന്റെ ചിന്തയിലുള്ള ചിന്തകൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ മനുഷ്യരോട് അസൂയയുണ്ട്, അതെല്ലാം ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ മനുഷ്യരോടുള്ള അസൂയയും ഈ ദുഷ്ടൻ സമൃദ്ധിയിൽ ജീവിക്കുന്നതിന്റെ നീരസവും വേദനയും എല്ലാം ഒരു സാധാരണ മനുഷ്യന്റെ, വെറും സാധാരണ മനുഷ്യന്റെ, ഒരു മനുഷ്യന്റെ ചിന്തയാണ്. എങ്കിലും ഈ സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുന്ന ഈ ആസാഫ് ദൈവകൃപയിലായിരിക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ആശയം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ബഹുമാനപ്പെട്ട റെഞ്ചേച്ചനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തട്ടെ.
ശേഷഗീതങ്ങളിലെ 157-ാമത്തെ ഗീതം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിയിരേണ്ട കടന്നുക. പ്രസ്ഫുരിതമായ ഒരു ഗീതമാണ്. പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും നേരത്തെ പ്രസംഗത്തിൽ കേട്ടതുപോലെ ജീവിതത്തിന്റെ ചില അസ്വസ്ഥതമായ വഴികളിൽ പ്രയാണം ചെയ്യുമ്പോൾ ആശ്വാസം നൽകുന്ന ദൈവകരങ്ങൾ നമ്മെ അനുസ്യൂതം നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവസംഗതിയിൽ സമർപ്പിക്കും.
മാറിടാത്ത
എല്ലാ ദൈവകൃപകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ രോഗം മൂലം പ്രയാസപ്പെടുന്ന കുഞ്ഞുമോൾ, പാപ്പച്ചൻ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവ സാന്നിധ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളും ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ നടത്തിപ്പും ഒക്കെ നാം കേട്ടത് വീണ്ടും ചിന്തിക്കാം. കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ
ഇന്നു വരെ നയിച്ച എല്ലാ ദൈവകൃപകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആപത്തുകളിലും അനർത്ഥങ്ങളിലും രോഗങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ദൈവസാന്നിധ്യം നമ്മെ നയിച്ചതിനെ ഓർത്ത് സ്തുതിക്കാം. ഒരു ബുധനാഴ്ച കാലം കൂടെ ദൈവവചനം കേൾക്കുവാനും ദൈവത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ലഭിച്ചതായ വിലയേറിയ അവസരത്തിനായിട്ട് സ്തുതിക്കാം. വിവിധ ഭവനങ്ങളിലും വിവിധ ഇടങ്ങളിലുമൊക്കെ ആയിരുന്നു കൊണ്ട് ഒരുമിച്ച് ദൈവ കൃപകൾക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കുവാനും ദൈവം നടത്തുന്ന അത്ഭുതകരമായ അവന്റെ നടത്തിപ്പുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ലഭ്യമായിരിക്കുന്ന നല്ല അവസരത്തിന് ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കൂടുതലായ വിശ്വാസത്തിലും പ്രത്യാശയിലും നിങ്ങളേക്ക് അടുത്തു വരുവാനും ഞങ്ങളുടെ കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിക്കാനും അവ തിരുത്തുവാനും കൂടുതൽ വിശുദ്ധിയോടെ നിന്റെ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ഇന്ന് ലഭിച്ച എല്ലാ ദൈവവചനങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കൂടുതൽ പ്രത്യാശയോടെ നിങ്ങളേക്ക് നോക്കുവാൻ തക്കവണ്ണം ആഴമായ വിശ്വാസത്തെയും ദൈവികമായ പ്രത്യാശയും ഞങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ നൽകണമേ. സംഭവ ബഹുലമായ ഈ ലോകത്തിൽ അനേക സംഭവങ്ങളുടെ മധ്യയടിയങ്ങൾ ജീവിക്കുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളെ നയിക്കുമാറാകണമേ. അവിടുത്തെ വലിയ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാനും ആലോചന നിന്നിൽ നിന്ന് കേൾക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ചെവികളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ദൈവമേ എല്ലാ രോഗികളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അനേകര വേദനയിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന സ്വർഗീയ ഔഷധം പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഞങ്ങളുടെ എല്ലാ രോഗികളെയും നിറയ്ക്കണമേ. അവരുടെ പരിശോധനകളിലും അവരുടെ മരുന്നുകളിലും അവരുടെ പരിചരണങ്ങളിലുമൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. രോഗത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടം നിരാശയിലേക്ക് അവരെ നയിക്കാതെ നിങ്ങളുള്ള വലിയ ആശ്രയത്തിലേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. കുറവുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള നല്ല കാലഘട്ടങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി വന്ന് നിന്റെ മുൻപാകെ തലകളെ മുണക്കിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനത്താൽ ഞങ്ങൾ സമാധാനമുള്ളവരായി ജീവിപ്പാനും നിന്റെ കൃപയാൽ കർത്താവെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനും തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. നിന്നുള്ള സ്നേഹവും പ്രത്യാശയും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഈ സമയം ചെലവിടുന്നത് ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹതലത്തിലും സഭാതലത്തിലും പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദിനംതോറും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ സഭയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നല്ല കാലങ്ങളും കർത്താവ് അനേകരെ നിന്നിലേക്ക് ആനയിക്കുന്നതിനുള്ള നല്ല മുഖാന്തരങ്ങളും സഭയിലും അതിലെല്ലാ പ്രവർത്തകരിലും അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ നിന്നാൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കണമേ. രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ശക്തിക്കപ്പുറമായ സകല പരീക്ഷണങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവിടുന്ന് രാജാവായി അവിടുത്തെ നടത്തിപ്പിൽ അവിടുന്ന് വാഴണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമുള്ളവരായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിപ്പാൻ അവരെയൊക്കെ സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ അവിടുന്ന് ഇടയാക്കാതെ നിങ്ങളുള്ള ആശ്രയത്തിലും ഭക്തിയിലും വളരുവാനും വളർത്തുവാനും അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ പ്രയാസങ്ങളും ഭാരങ്ങളുമായി നിന്റെ മുൻപാകെ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ ആശ്വാസം കൊണ്ടവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പ്രതിസന്ധി ഘട്ടങ്ങൾ തളർന്നു പോകാതെ നിന്നുള്ള ആശ്രയത്തിൽ കൂടുതൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും നിന്നാൽ അവ തരണം ചെയ്യുവാനും സഹായിക്കണമേ. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും അവിടുത്തെ മഹത്വമുള്ള ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും ഇന്നുമെന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സമുദ്രവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി ഇരുന്നുകൊണ്ട് വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്നിന്റെ മക്കൾ എല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശ്രീജന നേതൃത്വം കൊടുക്കുന്ന അഭിനന്ദന മനസ്സിനുള്ള നന്ദി അറിയിക്കുന്നു. തിരുവചന ധ്യാനത്തിൽ കൂടി നമ്മളെ അനുഗ്രഹീതമായി ചിന്തിപ്പിച്ച വന്യ ജോസഫ് ജോറോച്ചിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദ്യ സുരേഷോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ശ്രീജനേതനെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദിവസത്തിൽ വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കും, അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, വേദവസം വായിച്ച ജോളി, ഇവിടെ എല്ലാവരും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.